21 அத்தியாயம் 24 வாக்கியம் பாய்க்கிறோம்.
At home you should read Luke chapter 21 verses 24.
எவுடன்மாரெல்லாரும் பலஸ்தீன் நாத்திரின் செவர்வன்னு நம்மட கர்த்தாவா ஏசு பவிச்சிருக்கிய.
Our Lord gave a prophecy telling all Jewish people will be scattered from the land of Palestine.
நான்தெல்லாம் பார்ந்து தாள்பிரியோந்தான்.
And why I tell you all these things?
எவுடன்மார் ஆன்மீக பிரம்சம் சம்பவிச்சு.
I told you of the literal rejection or the spiritual rejection of the Jewish people.
அவர் அத்தனிய பிரம்சம் சம்பவிச்சு.
And literally also they are rejected.
இனி அவர் அங்கீகரணமாடுண்டாய்ந்து.
And the next thing to happen is their acceptance.
நம்ம மத்தாய் சுவிசேஷத்தில் எந்தான் வாய்ச்சது?
What we read in Matthew.
அத்தியே நோக்கி ரூமர்த்தி.
Look at the fig tree and learn a lesson.
இனி என்ன எட்டுமில்ல பிரதான பிரவதன விஷயத்திலேக்கு வரியா.
I am coming to the important prophetical subject.
அத்தியே நோக்கி ரூமர்த்தி.
Look at the fig tree and learn a lesson.
அதுன்னு கொம்பிலதாய் இலதாவுக்கும்போ வேணு நடத்திருக்கிறோம் நீங்கள் அறியினுல்லோ.
When you see its branches are sprouting and it is flourishing, you know that summer is nearby.
மத்தாய் சுவிசேஷம் 24 அத்தியாயம் 32, 33 மாக்கிங்க.
Matthew 24, 32 and 33.
ஏசு பரியான் அத்தியே நோக்கி ரூமர்த்தி.
Jesus said, look at the fig tree and learn a lesson.
அதுன்னு கொம்பிலதாய்.
When its branches are sprouting.
அதுன்னு இலா தளுக்கும்போ.
And its leaves are flourishing.
வேணு நடத்திருக்கிறோம் நீங்கள் அறியினுல்லோ.
You know that summer is nearby.
அர்த்த வாக்கியம்.
The next one.
இதோக்கே காணுவோலும் ஈ தலமர் ஒரிங்கி போகையில்லா.
This generation shall not pass until all these things take place.
மோசைத்ரோவின் ஆடுகளை மேய்ச்சொண்டிருக்கிய.
Moses was taking care of the sheep of Jethro.
தானோக்கிவும் முல்பரப்பில் தூதன் பிரத்திஷ்டமாய் முல்பரப்பு ஆளிக்கத்திக்கொண்டிருக்கிய.
He saw an angel in the bushes and the bushes burning.
என்ன முல்பரப்பு வெந்து போகுந்தில்ல.
But the bushes were not burning down.
ஈ காற்ச காண்பாந்தக்கொண்டான் அங்கோட்டு கர்ந்தியன்னு.
He just came near to see what it was.
முல்பரப்பு தீயத்துண்டு. அச்சம் முல்பரப்பு வெந்து போகுந்தில்ல.
There is fire in the bushes, but it is not consuming the bushes.
அது எந்தே காணிக்கு நெகூதுஜாதியே காணிக்கு.
What does it show? It shows the people of the Jewish people.
எவுடன்மார் வலையர் தீருக்குள் கர்ந்து போய்.
Jewish people are a people that go through fire.
என்னால் அது கத்தி நசிச்சில்ல.
But it doesn't consume them.
ஏசு பரிந்து இதோக்க சம்பவிச்சாலும் ஈ தலமர் ஒரிங்கி போகையில்லா.
Jesus said, even if all these things take place, this generation shall not pass.
நம்மட கரங்களை எடுத்து கர்த்தான் ஸ்தோரிக்க.
Let us praise God.
அத்தியே நோக்கி ரூமர்த்தி.
Look at the fig tree and learn a lesson.
அதுன்னு கொம்பிலதாகு.
And its branches will sprout.
அதுன்னு இலா தளுக்கு.
Its leaves will flourish.
இலா தளுக்கும்போ வேணு நடத்திருக்கிறோம் நீங்கள் அறியினுல்லோ.
Then you know that summer is nearby.
இங்கில் இதோக்கே காணும்போ ஏசுவின் வரவு அதுக்கல் வாதுக்கல் ஆயிருக்கின்னு என்ன நீங்கள் அறிஞ்சுவொள்ளுவீ.
That means when you all see all these things, you should keep in mind that the second coming of the Lord is very near at hand.
நம்மட தலமரிலேக்கு நம்ம கர்ந்து நெகூதுமாரைக் கொச்சிச்சிந்திக்க.
Let us look at the Jewish people in our generation.
ஏழாம் நூற்றாண்டு முதல் இஸ்ரையேல் ராஷ்ட்ரம் துர்க்கிகள் கைவசத்தாய்.
The nation of Israel happened to be in the hands of the Turkish people since the seventh century.
எவுடன்மார் லோகத்தின் எல்லா பாகத்தில் சதிரிப்போய்.
Jewish people were scattered the world all over.
எங்கிலும் எவுடன்மார் தங்கள் பழைய ராஜ்யத்தோர்த்து கரையுமாயிரு.
Though they were scattered, they used to weep about their all their former kingdom.
எரிசிலேம் பட்டுன நசிச்சபோ ஒரு மதிர் மாத்திரம் அல்பம் பாகம் அவர் செச்சிச்சிருந்து.
When the city of Jerusalem was destroyed, only a small piece of a wall is left behind.
பாவப்பட்டதில் எவுடன்மார் மாத்திரம் வெறல வேண்ணானாடு உண்டாயிருந்து.
Only a couple of very poor Jewish people were left aside there.
அவர் ஆமதில் இருக்கச்சந்து நெட்டி ஆமதிலே இடிக்குமாயிருந்து.
And they would go to that wall and they would beat their forehead against the wall.
நெட்டியை இடிச்சொண்டு அவர் கரையுமாயிருந்து.
Beating their forehead against the wall, they would weep.
கர்த்தாவே எங்கள் பிதாக்கன்மார்க்கு வாக்கத்தையுதா. நீ ராஜ்யம் நாங்கள்க்கு திரிச்சரணமே என்ன பர்ந்து ஒரு கரையுமாயிருந்து.
And they would be saying, Lord, this is the nation which you had given us a promise to our fathers, so please give it back to us.
ரோமாலேகின் 14 அத்தியாயம் 15 வாக்கியத்தில் ஒரு வாக்கு பிரத்தியங்கள் சர்த்திக்கிய.
There's a particular word you can see in Romans 11, 15.
அவருடைய அங்கீகரணம் மறிச்சவருடைய உயர்ப்பன் அல்லாதே எந்தாகும்.
Their acceptance will be nothing but the resurrection of the dead.
அவர் அங்கீகரிக்கப்படும் என் வெக்கமாய் அப்போஸ்தலனாய் பவுலோஸ் பார்ந்திருக்கிறார்.
Apostle Paul makes it very clear that they will be accepted by God.
அவர் கத்தரியமாய അംഗീകരണം ഉണ്ടാകണം, അവർക്ക് ആത്മീയമായ അംഗീകരണം ഉണ്ടാകണം.
They should get a physical, a literal acceptance as well as a spiritual acceptance.
അവർക്ക് ആത്മീയ ബ്രംശം ഉണ്ടായി, ആത്മീയ ബ്രംശം ഉണ്ടായി.
Because they had a spiritual rejection and they had a material physical rejection also.
എന്നാൽ അംഗീകരണത്തിൽ ആദ്യമേ ആത്മീയ അംഗീകരണമാണ് നടക്കേണ്ടത്.
But in their acceptance, the first acceptance is going to be their literal physical acceptance.
അവർ പരിശുദ്ധാത്മാവ് വന്നതിനു ശേഷമാണ് അവരെ ദൈവം ആത്മീയമായി അംഗീകരിക്കാൻ പോകുന്നത്.
It is after their establishment in the land of Palestine that God is going to accept them in spiritually.
യഹൂദന്മാരെ പലസ്തീനാട്ടിലേക്ക് തുർക്കികൾ കയറ്റിക്കൊണ്ടിരുന്നില്ല.
But the Turkish people never allowed the Jewish people to come back to the land of Palestine.
1906
in 1906
തുർക്കി ഗവൺമെന്റിന്റെ പ്രജകളായിരുന്നു കൊള്ളാം എന്നുള്ള വ്യവസ്ഥയിൽ അങ്ങോട്ട് കുടിയേൽക്കുവാൻ തുർക്കി ഗവൺമെന്റ് അനുവാദം കൊടുത്തു.
The Turkish government gave them permission to enter the land of Palestine on the condition that the Jewish people will live in Palestine as the subjects or as the people of the Turkish government.
ആ പ്രഖ്യാപനത്തിൽ അവർക്ക് തൃപ്തി ഉണ്ടായില്ല.
But they were not very happy about that decree.
അവർക്ക് സ്വന്തമായ ഒരു രാഷ്ട്രം വേണം എന്നുള്ള ആഗ്രഹമായിരുന്നു യഹൂദന്മാർക്കുണ്ടായിരുന്നത്.
What they wanted in their mind was their own kingdom.
ഇങ്ങനെയൊക്കെ 19th നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ യഹൂദന്മാരുടെയിൽ വലിയൊരു ഉണർവുണ്ടാകുവാനിടയായി.
So towards the end of the 19th century there took place a great revival among the Jewish people.
ഓസ്ട്രിയക്കാരനായ ഒരു യഹൂദ വക്കീൽ, അവന്റെ പേര് തിയോഡർ ഹെർസൽ എന്നാണ്, ഒരു യഹൂദ വക്കീലിന്റെ ഒരു ട്രാക്റ്റാണ് യഹൂദന്മാരുടെയിൽ ഒരു ഉണർവുണ്ടാകാൻ കാരണം.
തിയോഡർ ഹെർസൽ ഹി വാസ് an Austrian Jew. And he was an advocate, a solicitor. He wrote a pamphlet, and that pamphlet was the one that worked behind the revival of the Jewish people.
And the postam adicha logamengumulla yahudanmarudeyil adu vidaranam cheyvanidiyai.
He printed a book and he published it among all Jewish people in the world.
Pravadanam tharavarum ningal rathri kaala sradhikkiya.
Tonight you should listen to me. I'm telling you how prophecies are being fulfilled.
Aa postathil than oru karyam pratheekam samarthichu.
He specified a certain thing in the book.
യഹൂദന്മാർക്ക് സ്വന്തമായ ഒരു രാജ്യം ഉണ്ടായിരിക്കണം.
Jews should have a nation of their own.
അങ്ങനെ ഒരു രാജ്യം നമുക്ക് പ്രാപിക്കാൻ ഒക്കുന്നില്ലെങ്കിൽ യഹൂദന്മാർ അതാത് ജാതികളിൽ ലയിച്ചു ചേരണം.
If we cannot get a nation like that, we must be assimilated or mixed or mingle with all the different people with whom we are living.
അങ്ങനെ യഹൂദ ജാതി എന്നുള്ള ഒരു ജാതി ലോകത്തിൽ നിന്ന് മായ്ക്കപ്പെടണം.
So if it so happens a particular set of people called Jews will be eliminated, eradicated from the surface of the world.
യഹൂദ ജാതി നിലനിൽക്കണമെങ്കിൽ തങ്ങളുടെ പഴയ രാജ്യമായ ഇസ്രായേൽ രാഷ്ട്രം നമുക്ക് തിരികെ കിട്ടണം.
If the people of Jews are to exist, they have to get back the former nation of Israel.
ഈ പുസ്തകം യഹൂദന്മാരുടെ ഇടയിൽ വിതരണം ചെയ്തു.
This book was published, it was spread among the Jewish people.
അത് വായിച്ച യഹൂദന്മാർക്കെല്ലാം ഉള്ളിൽ ഒരു ഉണർവുണ്ടായി.
Every Jew who read it had a revival in his mind.
തങ്ങളുടെ പഴയ രാഷ്ട്രത്തെക്കുറിച്ച് അവർ ഓർത്തു.
They remembered their ancient kingdom.
തങ്ങളുടെ പിതാവായ അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത ദേശമാണ് കനാൻ ദേശം.
They found that the land of Canaan was a promised land to their father Abraham.
ഈ ഉണർവുണ്ടായി കഴിഞ്ഞപ്പോൾ 1897 സ്വിറ്റ്സർലൻഡിൽ ബാസൽ പട്ടണത്തിൽ വെച്ച് യഹൂദന്മാരുടെ ഒരു പ്രതിനിധി സമ്മേളനം വിളിച്ചു കൂട്ടി.
In 1897 in the city of Basel in Switzerland they held a special conference of the Jewish people.
അവിടെ ഒരു നാഷണൽ കോൺഗ്രസ് അവർ രൂപീകരിച്ചു.
There was a national conference they formed.
അതിന്റെ പേര് സിയോൺ സംഘം എന്ന് പേര് കൊടുത്തു.
And its name was the Zionist organization.
സിയോൺ സംഘത്തിന്റെ ഒന്നാമത്തെ പ്രസിഡന്റായി റഷ്യക്കാരൻ ബേസ്മാൻ എന്ന് പറഞ്ഞതായ ഒരു യഹൂദ ശാസ്ത്രജ്ഞനെ തെരഞ്ഞെടുത്തു.
A certain Jewish scientist, a Russian one named Weizmann, he was selected as the first president of the Zionist organization.
Weizmann ആണ് സിയോൺ സംഘത്തിന്റെ ഒന്നാമത്തെ പ്രസിഡന്റ്.
Weizmann was the first president of the Zionist organization.
ആ സമ്മേളനത്തിൽ അവർ ഒരു കാര്യം തീരുമാനിച്ചു.
They decided one thing in their conference.
എത്രയും വേഗം നമ്മുടെ രാജ്യം തിരിച്ചെടുക്കണം.
We have to get our kingdom back as early as possible.
നമ്മുടെ ഇസ്രായേൽ രാഷ്ട്രം തന്നെ നമുക്ക് തിരിച്ചെടുക്കണം.
Our nation of Israel itself we should get back.
അതനുസരിച്ച് ഇതിനൊരു ആ നിവേദക സംഘത്തെ തെരഞ്ഞെടുക്കുവാനിടയായി.
സോ ദേ സെലക്ടഡ് അനദർ സെറ്റ് ഓഫ് പീപ്പിൾ ഹു വുഡ് ബി മൂവിംഗ് ഫോർവേർഡ്.
അവർ പോയി തുർക്കി സുൽത്താനെ, അന്ന് വരച്ചുകൊണ്ടിരുന്ന തുർക്കി സുൽത്താനെ പോയി ജെറുസലേമിൽ പോയി കണ്ടു.
And they went to Jerusalem and met the Sultan of Turkey who was in Jerusalem at that time.
അവർ സുൽത്താനോട് ഇങ്ങനെ പറഞ്ഞു, ഈ രാഷ്ട്രം ഞങ്ങളുടെയാണ്, യഹൂദന്മാരുടെയാണ്, അത് ഞങ്ങൾക്ക് തിരികെ തരണം.
And they told the Sultan, this nation is ours, it belongs to the Jewish people, so we should get it back.
ഒരു തുർക്കി അതിന്റെ വില ഞങ്ങൾ പണമായിട്ട് തന്നേക്കാം എന്ന് പറഞ്ഞു.
And they told, we shall give you the price of it as money, not the cash.
ലോകത്തിലുള്ള കോടീശ്വരന്മാർ എന്ന് പറയുന്നത് യഹൂദന്മാരാണ്.
Tell you, all the millionaires in the world are Jewish people.
ഒരു രാഷ്ട്രം വിലയ്ക്ക് വാങ്ങിക്കാൻ തക്കുന്ന അവർ തയ്യാറായി.
They are such a rich people that they can buy, purchase a nation.
തുർക്കി സുൽത്താൻ എന്താണ് മറുപടി കൊടുത്തത്?
You know what did the Sultan of Turkey answer him?
ഈജിപ്തിലെ നീലനദിയിലെ വെള്ളം എന്ന് പലസ്തീൻ നാട്ടിൽ ഒഴുകുമോ അന്ന് രാജ്യം വരിയണം എന്ന് ഞങ്ങളുടെ ഇടയിൽ ഒരു പഴം ചൊല്ലുണ്ട്.
If the river from the Nile in Egypt, if that river, that water get deviated, it flows back into this land, that is the day when we will be vacating from here.
എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്?
What does it mean?
അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല.
That means the water in the river will never flow back.
ഈജിപ്തിലെ വെള്ളം പലസ്തീൻ നാട്ടിലേക്ക് ഒഴുകാൻ പോകുന്നില്ല, നിങ്ങൾക്ക് രാജ്യം തരത്തുമില്ല.
And they said, the water in the river of Nile will never flow to the land of Palestine, means we will never give you the land back.
അവർ വളരെ ദുഃഖിതരായി തിരിച്ചു പോന്നു.
They were so sad.
ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നു.
Tell you one thing clearly.
ദൈവം തന്റെ ജനത്തിന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ദേശമാണ് പലസ്തീൻ നാട്.
The land of Palestine is God's promised land to his people.
അത് വില കൊടുത്ത് വാങ്ങിക്കുവാൻ ദൈവം സമ്മതിക്കില്ല.
God won't permit them to buy it.
അതിന്റെ സമയമാകുമ്പോൾ, ദൈവത്തിന്റെ ആ സമയമാകുമ്പോൾ അത് അവരുടെ കയ്യിൽ നിന്നെടുത്ത് യഹൂദന്മാർക്ക് കൊടുക്കും എന്നുള്ളതായ വിശ്വാസം അവർക്ക് വന്നില്ല.
They didn't get a faith that when the right time comes, God will take away the land from the Turks and give it back to the Jewish people.
Praise the Lord.
Hallelujah.
അനേക വാഗ്ദത്തങ്ങൾ ലഭിച്ചിരിക്കുന്ന ദൈവത്തിനെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം അർപ്പിക്കട്ടെ.
There are so many promises we are also waiting upon. So I want to tell you one thing.
നിങ്ങൾ ധൃതി വെക്കരുത്. ഏതെങ്കിലും ഒരു പ്രവചനം കേട്ടിട്ട് ഉടനെ നടക്കാൻ വേണ്ടി ധൃതി വെക്കരുത്. നിങ്ങൾ കാത്തിരിക്കുക, ദൈവത്തിന്റെ സമയമാകുമ്പോൾ ആ വാഗ്ദത്തം ദൈവം തരും.
If there is a promise that God has given you, don't hurry up. When God's right time comes, he will be giving that to you.
യഹൂദന്മാർക്ക് എങ്ങനെ പലസ്തീൻ നാട് കിട്ടി?
How did the Jewish people get their land Palestine?
അവർ വില കൊടുത്ത് വാങ്ങിക്കാൻ തയ്യാറായിരുന്നു.
They were ready to buy it back.
തുർക്കി സുൽത്താൻ അഹങ്കാര വാക്കുകൾ പറഞ്ഞവരെ പിരിച്ചുവിട്ടു.
But the Sultan of Turkey sent them back with proud words.
ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് 1914 ഓഗസ്റ്റ് മാസം നാലാം തീയതി ഒന്നാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു.
It was then that the first world war broke out on the 4th of August 1914.
എന്നേക്കാൾ കൂടുതൽ ഹിസ്റ്ററി നിങ്ങൾക്കറിയാം.
You know history more than I know it.
ഒരു ചെറിയ കാരണം കൊണ്ടാണ് ഒന്നാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്.
The first world war broke out on a very small issue.
ഓസ്ട്രിയയിൽ നടന്ന ഒരു ചെറിയ സംഭവം.
That was a little incident in Austria.
ഓസ്ട്രിയ അടുത്തുള്ള രണ്ട് രാജ്യങ്ങളായ അതേ ബോസ്നിയയെയും ഹെർസോഗോവ എന്ന് പറയുന്ന ഈ രണ്ട് രാജ്യങ്ങളെ കീഴടക്കി തന്റെ രാജ്യത്തോട് ചേർത്ത് ലയിപ്പിച്ചു.
ഓസ്ട്രിയ വെന്റ് ആൻഡ് അനെക്സ്ഡ് ടു മോർ കിങ്ഡംസ് നിയർ ടു ഹിം. വൺ വാസ് ബോസ്നിയ, അതർ വാസ് ഹെർസോഗോവ.
ഇങ്ങനെയിരിക്കുമ്പോഴാണ് ഓസ്ട്രിയയിലെ രാജകുമാരൻ ഫ്രാൻസിസ് ഒരു തുറന്ന കാറിൽ ഓസ്ട്രിയയുടെ തെരുവിൽ കൂടി യാത്ര ചെയ്യുകയായിരുന്നു.
സോ വൺ ഡേ the princess of Austria, princess Francis, he was riding in the streets of Austria in an open car.
Angana boy samayathu oru kadagan ee rajakumarane vedi vechu.
So at that time somebody came and shot down the prince.
Adhe aduthulla belgiyathinte sahayathodana apragaram cheyidunnu parnju adhe ഓസ്ട്രിയ കുറ്റപ്പെടുത്തി.
ഓസ്ട്രിയ ഫൗണ്ട് ഫോൾട്ട് വിത്ത് ബെൽജിയം സെയിങ് ദേ സപ്പോർട്ടഡ് ദിസ് മർഡർ.
അടുത്തുള്ള രാജ്യമായ സെർബിയയുടെ സഹായത്തോടാണ് അപ്രകാരം ചെയ്തെന്ന് പറഞ്ഞ് ഓസ്ട്രിയ സെർബിയയെ കുറ്റപ്പെടുത്തി.
സോ ഓസ്ട്രിയ ഫൗണ്ട് ഫോൾട്ട് വിത്ത് സെർബിയ ടെല്ലിംഗ് ദേ സപ്പോർട്ടഡ് ദിസ് അസാസിനേഷൻ.
ഓസ്ട്രിയ അതേ ബെൽജിയത്തിൽ കൂടി കടന്ന് സെർബിയയായിട്ട് യുദ്ധ പ്രഖ്യാപനം ചെയ്തു.
So crossing Belgium, Austria started its war with Serbia.
ബെൽജിയത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി റഷ്യയും ബ്രിട്ടനും അവരെ സഹായിപ്പാൻ തക്കണം.
റഷ്യ ആൻഡ് ബ്രിട്ടൻ കെയിം ഫോർവേർഡ് ടു സപ്പോർട്ട് ബെൽജിയം ഫോർ ദെയർ ഫ്രീഡം.
അവസാനം അവർ ലോകമഹായുദ്ധമായിട്ട് മാറുകയായിരുന്നു.
That resulted in a world war.
ഒന്നാം ലോകമഹായുദ്ധം നടന്നത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ദൈവത്തിന് ഒരു പ്രത്യേക ഉദ്ദേശം സാധിക്കേണ്ടതായിട്ടുണ്ട്.
But the first world war was a war that God had seen in his eye with a specific purpose.
അതെ, അവസാനം ബ്രിട്ടനും ജർമ്മനിയും കൂടെ ഈ യുദ്ധം.
So in the end it resulted in a war between Britain and Germany.
ബ്രിട്ടനോട് ചേർന്ന് 25 രാജ്യങ്ങൾ അമേരിക്ക ഉൾപ്പെടെ ജർമ്മനിയുമായിട്ട് യുദ്ധം ആരംഭിച്ചു.
So 25 nations joined Britain and they began to fight against Germany.
അമേരിക്ക ബ്രിട്ടന്റെ പക്ഷം പിടിക്കാനുള്ള കാരണം എന്താണ്?
You know why America was on the side of Britain?
അമേരിക്കയുടെ ഒരു കപ്പല് 1200 പേര് അല്ലെ, ബ്രിട്ടന്റെ ഒരു കപ്പലിൽ 1200 പേര് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ലൂസിറ്റാനിയ എന്ന് പറയുന്ന കപ്പലിനെ ജർമ്മനി വെടിവെച്ച് കടലിൽ മുക്കിക്കളഞ്ഞു.
A certain British ship named Lusitania, which had 1200 people in it, the Germans shot that ship down.
അതിൽ കൂടുതൽ അമേരിക്കക്കാരായിരുന്നു.
And most of the people in the ship were American.
അമേരിക്ക യുദ്ധത്തിൽ ഏർപ്പെടുവാൻ തക്കവഴിയായി.
America also joined the battle.
ഇങ്ങനെ യുദ്ധമാധികാരപരമായി മുന്നോട്ട് പോവുകയാണ്.
The battle became very strong.
ബ്രിട്ടനും ജർമ്മനിയും തമ്മിൽ യുദ്ധമാധികാരപരമായി മുന്നോട്ട് പോവുകയാണ്.
Battle between Germany and Britain became very strong.
Praise the Lord.
Hallelujah.
ആരംഭത്തിൽ അതെ, ജർമ്മനിക്കായിരുന്നു വിജയം.
In the beginning Germany was on the winning side.
Britain padakka parajayapadan thodangi.
Britain was actually falling down.
Parajayapadunnulla lakshanam varan kaaranam endanu?
You know why did I say that they were falling?
Englandine Britain sahayamayi labichondirna vedimarunnu labichondirna adhe sthalangalile aa bhagam ellam Germanyude kaivasamayi.
The places from where Britain was getting gunpowder, all those places were captured by Germany.
Yuddhathil ഇവർക്ക് വെടിമരുന്ന് കിട്ടാതെ വന്നതുകൊണ്ട് ബ്രിട്ടൻ പരാജയപ്പെടും എന്നുള്ള ലക്ഷണം വന്നു.
So it was sure that because Britain was not getting enough gunpowder, they would be meeting with a failure.
ഈ സമയം റഷ്യക്കാരൻ ബേസ്നേൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഇവിടെ ഒരു സർവകലാശാലയിൽ താൻ സയൻസ് പ്രൊഫസർ ആയിരിക്കുകയാണ്.
ഡ്യൂറിംഗ് ദാറ്റ് ടൈം ദ സെഡ് ബേസ്നേൻ ദ റഷ്യൻ ജ്യൂ ഹി വാസ് വർക്കിംഗ് ആസ് എ സയന്റിസ്റ്റ് in one of the universities in Britain.
ഇവിടെ മാഞ്ചസ്റ്റർ സർവകലാശാലയിലെ പ്രൊഫസർ ആയിട്ടിരിക്കുകയാണ്.
He was a professor in the University of Manchester.
സയൻസിയോൺ സംഘത്തിന്റെ പ്രസിഡന്റാണ്.
And he was the president of the Zionist organization.
അന്നത്തെ മന്ത്രി ബാൽസർ ഈ വൈസ്മാനോട് പറഞ്ഞു, വെടിമരുന്നിന് സഹായമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ മേഖലയിലെ സ്ഥലങ്ങൾ മൊത്തം അവരുടെ കൈവശമായി പോയി.
So at that time Balfour the prime minister of Britain told, we don't get any gunpowder because such places are now in the hands of Germany.
നമ്മൾ യുദ്ധത്തിൽ പരാജയപ്പെടുമെന്ന് പറഞ്ഞു.
So we are going to fail in the battle.
അതുകൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ തക്കണം എന്നോട് ആവശ്യപ്പെട്ടു.
So he said, can you help, do any help?
ഈ റഷ്യക്കാരൻ ബേസ്മാൻ ഒന്നിലധികം രസതന്ത്ര രാസപ്രയോഗത്താൽ and TNT gas എന്ന് പറഞ്ഞ ഒരു സ്ഫോടക വസ്തു കണ്ടുപിടിച്ചു.
So this scientist, he invented a certain gas named TNT gas that was a mixture of so many chemicals.
അത് പരീക്ഷണ ഫലമായി വളരെ പ്രയോജനപ്പെട്ടു.
And when it was put to test, it was found that it was very helpful.
ഇനിയും ഈ TNT gas English Channel വഴി യുദ്ധമേഖലയിലേക്ക് കൊണ്ടുപോകണം.
So he began to take this TNT gas to the battlefield through English Channel.
English Channel കൂടി കൊണ്ടുപോയാൽ ഈ TNT gas കേടായി പോകും.
But once it is taken through English Channel, it will be damaged.
Kartha avan ee Welshman devathodu prarthichu.
So Welshman prayed to God.
Devame nee enikku thanna buddhiyal ee TNT gas kandupidichu.
He said, Lord, with your wisdom I have invented the TNT gas.
Idu keru koodathu yuddhamegalile kondu pogan എനിക്ക് വഴി പറഞ്ഞിടണമേ എന്ന് പറഞ്ഞു.
Show me a way so that I can take it to battlefield without it getting damaged.
പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ താൻ വേദപുസ്തകം തുറന്നു.
And after praying he opened the Bible.
താൻ ഒരു വാക്യം കണ്ടുപിടിച്ചു.
He saw a verse.
ഇയോബിന്റെ പുസ്തകം 38-ാം അധ്യായം 22-ഉം 23-ഉം വാക്യങ്ങളാണ്.
Job 38:22-23.
ആ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു.
It says,
നീ ഹിമത്തിന്റെ വണ്ണാർത്തോളം ചെന്നിട്ടുണ്ടോ?
Have you gone up to the bundles of snow?
നീ കൽമഴയുടെ കൽക്കൂമ്പാരം കണ്ടിട്ടുണ്ടോ?
Have you seen the great bundles of hail?
ഞാൻ അവയെ പോരും പറയുമുള്ള നാളിലേക്ക് സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നു.
I have preserved them for the days of battle and warfare.
ആ വാക്യത്തിൽ ഒരു കാര്യം താൻ കണ്ടുപിടിച്ചു.
He found out one thing.
ഹിമം പോരും പറയുമുള്ള നാളിൽ പ്രയോജനപ്പെടും എന്ന് വേശ്മാൻ മനസ്സിലാക്കി.
So he found that snow will be used, ice will be used on the day of battle.
അത് പരീക്ഷിച്ചു നോക്കി.
So he put it to test.
താണ്ടാക്കിയ TNT gas ഹിമത്താൽ പൊതിഞ്ഞ് ഇംഗ്ലീഷ് ചാനൽ വഴി യുദ്ധമേഖലയിലേക്ക് കൊണ്ടുപോയി.
So he covered his TNT gas with snow and thus he took it to the battlefield.
യുദ്ധം അധികാരപരമായി മുൻപോട്ട് പോയി.
The battle was severe.
ബ്രിട്ടന് വിജയം ലഭിക്കാൻ തുടങ്ങി.
Britain began to be successful.
മന്ത്രി ബാൽഫർ പ്രഭു വെയ്സ്മാനോട് ചോദ്യം ചോദിച്ചു.
So now Prime Minister ബാൽഫർ asked a question to Weizmann.
ഇങ്ങനെ ഞങ്ങൾക്ക് സഹായമായി ഈ TNT ഗ്യാസ് ഉണ്ടാക്കി തന്നതിന് എന്ത് പ്രതിഫലം വേണമെന്ന് ചോദിച്ചു.
So what reward shall I give you for finding out inventing this TNT gas for us?
Weizmann ഇങ്ങനെ മറുപടി കൊടുത്തു.
Weizmann gave a reply.
എനിക്ക് അതേ പ്രതിഫലമായിട്ട് ഒന്നും വേണ്ട.
I don't want any personal reward.
എന്ന യുദ്ധത്തിൽ ബ്രിട്ടൻ ജയിക്കുകയാണെങ്കിൽ,
but if Britain becomes successful in the battle,
തുർക്കി ഗവൺമെന്റ് കയ്യിൽ നിന്ന് ഫലസ്തീൻ നാടെടുത്ത് യഹൂദന്മാർക്ക് ഒരു നാഷണൽ ഹോം ഉണ്ടാക്കത്തക്ക പ്രതിഫലമായി ഞങ്ങൾക്ക് തരണമെന്ന്.
You should give us only one reward. You should release our nation that is Palestine from the hands of the Turks and you should give it to us for us to make a nation of our own.
മന്ത്രി ബാൽഫർ വാക്ക് കൊടുത്തു.
ബാൽഫർ gave the agreement.
യുദ്ധത്തിൽ ജയിക്കുകയാണെങ്കിൽ പലസ്തീൻ നാട് നിങ്ങൾക്ക് അവിടെ രാഷ്ട്രം സ്ഥാപിക്കാൻ തക്കം ഞങ്ങൾ അത് പിടിച്ചെടുത്തു തരാമെന്ന് പറഞ്ഞു.
They said, if we become successful in the battle, we will certainly take hold of the land of Palestine and we will help you build your nation there.
ജർമ്മനി പരാജയപ്പെടാൻ തുടങ്ങി.
Germany began to fail.
ബ്രിട്ടൻ ജയിക്കാൻ തുടങ്ങി.
Britain began to be successful.
ബേസ്മാനോടുള്ള വാഗ്ദാനം അനുസരിച്ച് ബ്രിട്ടൻ അതേ പലസ്തീൻ നാട്ടിൽ പോയി യുദ്ധം ചെയ്യാൻ തക്കണം തീരുമാനിച്ചു.
According to the agreement with Weizmann, Britain decided to go to the land of Palestine to fight against the Turks.
ജനറൽ അല്ലംബി എന്ന് പറയുന്ന ഒരു യഹൂദ ക്രിസ്ത്യാനിയുടെ കയ്യിലാണ് ആ ചുമതല ഏൽപ്പിച്ചത്.
So the responsibility was given to a Jewish Christian whose name was General Allenby.
General Allenby തന്റെ സൈന്യത്തെ രണ്ടായി ഭാഗിച്ചു.
So he divided Allenby divided his soldiers into two parts.
ഒരു ഭാഗം പലസ്തീൻ നാടിന്റെ പടിഞ്ഞാറ് വസ്തു വരാൻ പറഞ്ഞു വിട്ടു.
One part was sent to the western part of Palestine.
മറുവശത്തിന്റെ ചുമതല ജനറൽ അല്ലംബി തന്നെ എടുത്തുകൊണ്ട് അവർ ഈജിപ്തിൽ കെയ്റോയിലേക്ക് കടന്നു വരികയാണ്.
ജനറൽ അല്ലംബി himself took the charge of the next part and they went to Cairo, the capital of Egypt.
അന്ന് ഈജിപ്ത് ബ്രിട്ടന്റെ കയ്യിലായിരുന്നു.
Those days Egypt was in the hands of Britain.
ആ ജനറൽ അല്ലംബിയുടെ സൈന്യങ്ങൾ ഈജിപ്തിൽ കെയ്റോയിൽ വന്ന് ഇറങ്ങി.
So the soldiers of General Allenby reached the Cairo in Egypt.
Cairo il ninnu avar Palestine naar lakshyamaki yuddhathinu vendi pogan pogiyana.
From Cairo they decided to move toward Palestine for their battle.
Annu Palestine naatil innathe pole malai undayirunnilla.
Those days there was no heavy rain in Palestine.
Ivara vattalakarku aavashyamaayittulla vellam kittumayirunnilla.
So soldiers were not able to get sufficient water.
Adund avar endanu cheythathu?
You know what they did?
Egyptile neerunnathile vellam പൈപ്പ് ലൈൻ വഴിയായി അങ്ങോട്ട് വലിച്ചുകൊണ്ടിരുന്നു.
സോ ദേ മേഡ് പൈപ്പ് ലൈൻസ് ത്രൂ വിച്ച് ദേ പാസ്ഡ് ദി വാട്ടർ ഫ്രം ദി റിവർ നൈൽ ടു ദി ലാൻഡ് ഓഫ് പാലസ്തീൻ.
ആ പൈപ്പ് ലൈൻ സൂയസ് കനാലിന്റെ അരികിൽ കൂടെ അക്കരയ്ക്ക് കയറ്റി.
ഇറ്റ് വാസ് ത്രൂ അണ്ടർ ദി സൂയസ് കനാൽ ദേ ഗോട്ട് ദി വാട്ടർ ഫ്രം ദി നൈൽ ഓൺ ദി അദർ സൈഡ്.
ആ പൈപ്പ് ലൈൻ പലസ്തീൻ നാട് വരെ നീട്ടുവാൻ തക്കനോടിയായി.
ദേ വേർ ഏബിൾ ടു എക്സ്റ്റെൻഡ് ദി പൈപ്പ് ലൈൻ അപ്പ് ടു ദി ലാൻഡ് ഓഫ് പാലസ്തീൻ.
നീലനദിയിലെ വെള്ളം പലസ്തീൻ നാട്ടിലേക്ക് വന്ന് ഒഴുകാൻ തുടങ്ങി.
സോ ദി വാട്ടർ ഫ്രം ദി നൈൽ ബിഗാൻ ടു ഫ്ലോ ഇൻ പാലസ്തീൻ.
സിയോൺ സംഘത്തിന്റെ റെപ്രസെന്റേറ്റീവ്സ് തുർക്കി സുൽത്താനെ ചെന്ന് സമീപിച്ച് പലസ്തീൻ രാജ്യം ഞങ്ങൾക്ക് തരണം, അതിന്റെ വില ഞങ്ങൾ പണമായി തരാമെന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ?
You may remember that there was a time when the representatives of the Zionist movement approached the Turkish ruler and asked him that they were ready to purchase the land.
അന്നേ തുർക്കി സുൽത്താൻ കൊടുത്ത മറുപടി എന്താണ്?
But what did the Sultan say?
നീലനദിയിലെ വെള്ളം എന്ന് പലസ്തീൻ നാട് ഒഴുകുമോ അന്ന് രാജ്യം കൈവിട്ടേക്കാം.
He said, if the water from the Nile ever happens to flow in the land of Palestine, that day we will give you the land.
തന്റെ അഹങ്കാര വചനത്തെ ദൈവം ഒരു പ്രവചനമാക്കി മാറ്റിയിട്ടുണ്ട്.
I tell you, his words of pride, the Lord kept it as a prophetical word.
കരങ്ങളെടുത്ത് കരച്ചാൻ സ്തുതിക്കാം.
Let's raise our hands and praise God.
നീലനദിയിലെ വെള്ളം പൈപ്പ് ലൈൻ വഴിയായി പലസ്തീനിലേക്ക് ഒഴുകുകയാണ്.
Now the water from the river Nile is flowing through Palestine through pipeline.
അല്ലെങ്കിൽ കർത്താവിന്റെ നഗരത്തിൽ രക്തം ചൊരിയാൻ ആഗ്രഹമില്ലായിരുന്നു.
Because the Lord Allenby had no plan of shedding blood in the holy city.
അതുകൊണ്ട് ശത്രു വട്ടത്തിന് ഇങ്ങോട്ട് വെടി വരുന്ന വരെ അങ്ങോട്ട് വെടി വെക്കരുതെന്ന് അല്ലെങ്കിൽ പ്രത്യേകം അടിച്ച തന്റെ പട്ടാളക്കാർ കൊടുത്തു.
So Allenby had told his soldiers that they should not shoot, they should not fire first until they get a fire from the enemies.
ധാരാളം ട്രാക്ടർ അടിച്ച് അല്ലെങ്കിൽ അതേ ഹെലികോപ്റ്റർ മുഖേന പലസ്റ്റീൻ നാടിന് മുകളിൽ കൂടെ പറപ്പിക്കുവാനായി.
So Allenby had prepared so many pamphlets and he began to spread it across the land of Palestine using helicopters.
തുർക്കി സുൽത്താനുമായിട്ടുള്ള മേൽക്കോയ്മ വിട്ട് ഞങ്ങൾക്ക് കീഴടങ്ങിയാൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന നന്മകളെ കുറിച്ച് ആ ട്രാക്ടർ വിതരിച്ചു.
Indeed, he had written to the people the benefits they will get if they rejected the Sultan of Turkey and joined the Jewish people.
ആ ഇവർ യുദ്ധത്തിന് വേണ്ടി തയ്യാറായി.
So battle is being ready.
ആ തുർക്കിയൊക്കെ നേരത്തെ അറിവ് കൊടുത്തു 1917 ഡിസംബർ മാസം 9th തീയതി ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാവും എന്ന് പറഞ്ഞു.
ഓൺ ദി
1917 ഡിസംബർ 9th.
On the 9th of December 1917 they said they will be ready to start the battle.
Praise the Lord.
Hallelujah.
അവർ നിങ്ങളും യുദ്ധത്തിന് തയ്യാറായിക്കോളാൻ പറഞ്ഞു.
And they said you must also be ready for the battle.
നിശ്ചിത ദിവസം എന്നപ്പോൾ 1917 ഡിസംബർ മാസം 9th തീയതി ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറായി എന്ന് അറിയിക്കപ്പെടുന്ന കൊടി അല്ലമ്പയുടെ വശത്തിന് മുകളിലേക്ക് ഉയർത്തപ്പെട്ടു.
So on the very same day Allenby he raised his flag telling that the Jewish people were ready to fight.
Marvasathina avar yuddhathil tayarayo enna arikkapirna kodi uyartapirnadu kaanuvan adinu vendi pratyegam niyogichirna udyogasthan doordarshanil koodi ingane nokikondirunnu.
So on the other side they were looking at the other side to see whether their flag is ready, is raising, showing ready that the Turks are also ready to fight.
Avan nokkeppo ഒരു വെള്ളക്കൊടി മന്ന മന്നമായി മുകളിലേക്ക് ഉയർന്നു.
As the Jewish soldier was looking, he saw a white flag coming up from the other side.
ഞങ്ങൾ കീഴടങ്ങുന്നു എന്ന് അറിയിക്കപ്പെടുന്ന ഒരു കൊടി മന്ന മന്നമായി ഉയർത്തപ്പെട്ടു.
That was a white flag telling we are surrendering.
അന്ന് തന്നെ നാല് അറബി നേതാക്കന്മാർ നാല് വെള്ളക്കൊടിയുടെ പുറത്ത് നാല് വെള്ളക്കൊടികളും പിടിച്ചുകൊണ്ട് അല്ലമ്പടി അരികിലേക്ക് വരികയാണ്.
On that very same day, four Arab leaders sitting on four white horses and carrying four white flags, they came to Allenby.
അവർ അല്ലമ്പടി അരികെ വന്ന് കുതിരപ്പുറത്തിൽ താഴെ ഇറങ്ങി.
And coming to Allenby, they all fell down from their horseback.
അവർ തലയിൽ ഹാറ്റ് എടുത്തു മാറ്റി.
They removed the hat from their heads.
അല്ലമ്പടി മുമ്പിൽ മുട്ടുമടക്കി.
They knelt before Allenby.
ഞങ്ങൾ കീഴടങ്ങിയിരിക്കുന്നു.
They said, "We surrender."
ജെറുസലേം ഗേറ്റ് താക്കോൽ കൊടുത്തു.
And they handed over to Allenby the key of the gate of Jerusalem.
യോപ്പ ഗേറ്റ് താക്കോൽ കൊടുത്തു.
They gave the key of the gate of Joppa.
പട്ടണം എന്ന കൈവശം ആക്കിക്കോളാൻ പറഞ്ഞു.
He said, "Come and take over the city."
Praise the Lord.
Hallelujah.
Praise the Lord.
Hallelujah.
അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരത്തിന് കേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും?
If they are scattering the shelter in the reconciliation of the nations, what else will be their acceptance other than the resurrection of the dead?
1917 ഡിസംബർ മാസം 9th തീയതി പലസ്തീൻ രാജ്യം കീഴടങ്ങി.
On this 9th of December 1917 the land of Palestine surrendered itself before the Jewish people.
Praise the Lord.
Hallelujah.
Praise the Lord.
Hallelujah.
1917 ഡിസംബർ മാസം 11th തീയതി അല്ലമ്പി തന്റെ ഔദ്യോഗിക വേഷം ധരിച്ച് തന്റെ വട്ടാളക്കാരെല്ലാം ഔദ്യോഗിക വേഷം ധരിച്ച് പലസ്തീൻ നാട്ടിലേക്ക് മാർച്ച്.
On the 11th of December 1917 Allenby had his official clothes and all his soldiers taking their official clothes they moved into the land of Palestine.
Allenby പലസ്തീൻ ഗേറ്റിന്റെ യോപ്പ ഗേറ്റിന്റെയും ജെറുസലേം ഗേറ്റിന്റെയും ഇവിടെ വന്നപ്പോൾ താൻ കുതിരപ്പുറത്തിന് താഴെ ഇറങ്ങി കർത്താവിന്റെ നഗരത്തെ നമസ്കരിച്ചു.
When Allenby was reaching the gates of Jerusalem and the gates of Joppa, he came down from his horse and he bowed before God.
താൻ ആ ഗേറ്റ് തുറന്നു.
And he opened the gate.
യെരുശലേം നഗരത്തിൽ കൂടി മൂന്ന് ദിവസം ഭാണ്ഡമേളങ്ങളാൽ അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അതെ മഹത്വപ്പെടുത്തി അവർ നൃത്തം ചെയ്ത് യെരുശലേമിൽ കൂടി യാത്ര ചെയ്തു.
And they began to rejoice their coming for 3 days moving around and inside the city of Jerusalem.
പലസ്തീൻ രാജ്യം ബ്രിട്ടന്റെ കയ്യിൽ വന്നപ്പോൾ പ്രവചന വനിതാക്കൾ പറഞ്ഞു ഇനി യുദ്ധം മുൻപോട്ട് നീങ്ങത്തില്ല.
When the land of Palestine came into the hands of Britain, many prophetical scholars said that war won't last anymore.
1918 ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ചു.
In 1918 the first world war ended.
പിടിക്കപ്പെട്ട രാജ്യങ്ങൾ വിഭജിച്ചപ്പോൾ പാലസ്തീൻ രാജ്യം ബ്രിട്ടന്റെ കയ്യിൽ വരികയുണ്ടായി.
When the lands they had captured were divided, Britain got Palestine in their hands.
ആ സമയം മന്ത്രി ബാൽഫർ പ്രഭു അന്നിവിടുത്തെ രാജാവായിരിക്കുന്നത് ജോർജ് പഞ്ചാമിന്റെ രാജാവാണ്.
ജോർജ് ദ ഫിഫ്ത് വാസ് ദ കിംഗ് ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് ബാൽഫർ വാസ് ദ പ്രൈം മിനിസ്റ്റർ ഇൻ ദോസ് ഡേയ്സ്.
ബാൽഫർ പ്രഭു വെയ്സ്മാനോട് പറഞ്ഞതായ ഉടമ്പടി താൻ ഓർത്തു.
സോ they began to check into the treaty or the agreement that Balfour had given to Weizmann.
അതുകൊണ്ട് മന്ത്രി ബാൽഫർ പ്രഭു ഒരു വിളംബരം ചെയ്തു.
And he made a declaration.
യഹൂദന്മാർ പാലസ്തീനിലേക്ക് കുടിയേറുവാൻ തക്കവണ്ണം വിളംബരം ചെയ്തു.
That was the declaration telling Jewish people can go back to Palestine.
അതിനാണ് ബാൽഫർ വിളംബരം എന്ന് നിങ്ങളൊക്കെ സോഷ്യൽ സ്റ്റഡീസിൽ പഠിച്ചതായ കാര്യം നിങ്ങൾ ഓർക്കുന്നത്.
That was the Balfour declaration that you might have studied in the social studies classes once upon a time.
ഓർക്കുന്നുണ്ടോ?
Do you remember that?
യഹൂദന്മാർക്ക് ഈ വിളംബരം ഉണ്ടായി കഴിഞ്ഞപ്പോൾ,
when Jews got this declaration in their hands,
1920 മുതൽ അവർ പാലസ്തീനിലേക്ക് കയറാൻ തുടങ്ങി.
They began to go back to Palestine from 1920 onwards.
അതൊരു പ്രവചന നിവൃത്തിയായിരുന്നു.
That was the fulfillment of a prophecy.
യെശയ്യാ പ്രവചനം 60-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ,
when we read Isaiah chapter 60,
adinte 9-aamatha vaakyam namukku onnu vaaikkam.
Let us read verses 1.
Isaiah prathan 60-aam adhyayam 9-aamatha vaakyam,
verses number 9. Isaiah chapter 60 verses 9.
Avada nammal vaaikkunna dooratunna ninde makkale, avada vaaikkunna dooratunna ninde makkale avare ponnum vellayumayi ninde deyamaya yehova naamathinum.
I will be bringing your people from distant places with their gold and silver in their hands.
Israelinte varshathanam kondu varandathine
and
deepavasigalum Tarshish kappalukalum aadyamayi enikkai kaathirikkunnu.
So the people of islanders and Tarshish ships are waiting for me to bring your people back to Jerusalem with gold and silver for their people.
Yesaya pravachanam 60-aam adhyayam 8-aamatha vaakyam,
Isaiah chapter 60 verses 8.
Megham poleyum thangale kilivaadukalilekku praavugale poleyum parannu varunnu ഇവർ ആരേ?
Who are the people coming back to their gates like doves and like clouds?
ഇവിടെ പറയുന്ന തർശീസ് കപ്പൽ എന്ന് പറയുന്നത് ബ്രിട്ടനെ കുറിച്ചാണ്.
This Tarshish ship shows Britain.
Tarshish ഒരു ദ്വീപാന്തരമാണ്.
Because Tarshish was an island.
Tarshish പുരാതന കാലം മുതലേ കപ്പൽ കച്ചവടക്കാരാണ്.
And they had ship businesses ever since the beginning of the world.
അവരുടെ പ്രധാന വ്യാപാരം തിൻ വ്യാപാരമായിരുന്നു.
And the main trade was tea.
Ezekiel പ്രവചനം 27-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിച്ചു.
Ezekiel 27:12.
ഈ മൂന്ന് കാര്യം കൂടി യോജിച്ചു വരുന്നത് ബ്രിട്ടനെ കുറിച്ചാണ്.
And it is only about Britain that these three things are coming together.
1920 ഇവർ കപ്പലിൽ യെരുശലേമിലേക്ക് കടന്നു ചെന്നു.
In 1920 they went to Jerusalem in their ships.
പ്ലെയിനിലും കടന്നു ചെന്നു.
In planes they went to Jerusalem.
ദൂരത്തുനിന്ന് പ്രാക്കളെ പോലെ അവർ കടന്നു വന്നു.
They went to Jerusalem from distance as doves.
കപ്പലിലും കടന്നു വന്നു.
In ships they came.
യഹൂദന്മാർ പലസ്തീനിലേക്ക് കാളിയോട്ടപ്പോൾ അവർ കമന്നു വീണു.
When the Jewish people, they stepped their feet on Palestine, they all fell on the floor.
അവർ പൊടിമണ്ണ് നാക്കി തിന്നു.
And they even began to lick the sand, the soil of the land.
നാളുകളായി അനേക വർഷങ്ങളായി നഷ്ടപ്പെട്ടിരുന്ന ഞങ്ങളുടെ നാട് തിരികെ തന്നല്ലോ എന്ന് പറഞ്ഞവർ ദൈവത്തെ സ്തുതിപ്പാൻ.
They began to praise God, telling, Lord, you have given us back the land that we had been waiting for centuries.
എന്ന ബ്രിട്ടൻ യഹൂദന്മാരോട് അവിശ്വസ്തത കാണിച്ചു.
But Britain became unfaithful to the Jewish people.
ഒരു രാഷ്ട്രം സ്ഥാപിക്കാൻ സമ്മതിച്ചില്ല.
They didn't allow them to build a nation.
യഹൂദന്മാർക്ക് കയറാൻ സമ്മതിച്ചു, എന്നാൽ അവരാണ് ബ്രിട്ടനാണ് ഭരിച്ചുകൊണ്ടിരുന്നത്.
But Britain was ruling, the Jews were given permission only to enter the land.
ഒരു നാഷണൽ ഹോം ഉണ്ടായി. ഉണ്ടാക്കാൻ സമ്മതിച്ചില്ല.
They were not given permission to build a national home.
എന്നാൽ അവർക്ക് നാഷണൽ ഹോം ഉണ്ടായോക്കത്തുള്ളൂ.
But they should have a national home.
നിങ്ങൾ വളരെ ചൂടോടെ നിൽക്കണം. 10 മിനിറ്റ് കൊണ്ട് ഞാൻ ഈ കാര്യം മൊത്തം പറയാൻ പോകുന്നു.
In another 10 minutes I'll finish it. You should be a bit more anxious.
ഒന്ന് ശരിയാക്കി നിന്നേ.
Be a bit more ready.
ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ.
Praise God.
Praise the Lord.
Hallelujah.
ഇങ്ങനെയൊക്കെയാണ് രണ്ടാം ലോകമഹായുദ്ധം ഉണ്ടായത്.
It was then the second world war broke
out. 1939 മുതൽ 1945 വരെ രണ്ടാം ലോകമഹായുദ്ധം ഉണ്ടായി.
The second world war from 1939 to 1945.
അതും ബ്രിട്ടനും ജർമ്മനിയും തമ്മിലായിരുന്നു.
That was also between Britain and Germany.
ആ യുദ്ധത്തിലും ബ്രിട്ടൻ ജയിച്ചു.
Britain was successful in that battle also.
ബ്രിട്ടൻ ജയിച്ചപ്പോൾ യഹൂദന്മാർക്ക് ഒരു നാഷണൽ ഹോം ഉണ്ടാക്കുവാൻ തക്കണ അനുവാദം കൊടുത്തു.
At that time Britain gave the Jewish people a permission to build their national their nation in Palestine.
1948 മെയ് മാസം 14ാം തീയതി അന്നത്തെ ബെൻ ഗുറിയോൻ എന്ന് പറയുന്ന മന്ത്രി പലസ്തീൻ രാജ്യം ഇസ്രായേൽ രാഷ്ട്രം ഉദ്ഘാടനം ചെയ്തു.
On the 14th of May 1948 Ben Gurion, the first prime minister of the Jewish people, he inaugurated, he opened, he started the Jewish nation.
അർദ്ധരാത്രി താൻ ഈ രാഷ്ട്രം ഉദ്ഘാടനം ചെയ്തു.
In the dead of the night he inaugurated the nation.
നമ്മുടെ രാഷ്ട്രത്തിന്റെ പേര് ഇസ്രായേൽ എന്നായിരിക്കും എന്ന് പറഞ്ഞു.
And he declared the name of our nation is Israel.
അന്ന് രാത്രിയിൽ ദാവീദിന്റെ കൊടി അവിടെ ഉയർത്തപ്പെട്ടു.
That night he lifted the flag of David.
2600 വർഷങ്ങൾക്ക് മുമ്പ് പാറി പറന്നുകൊണ്ടിരുന്ന കൊടി അന്ന് അവിടെ വീണ്ടും ഉയർത്തപ്പെട്ടു.
The flag that had been flying there 2600 years ago, that night he lifted the very same flag.
അങ്ങനെ 1948 മെയ് മാസം 14ാം തീയതി ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിതമായി.
Thus on the 14th of May 1948 the nation of Israel was established.
അത്യന്തോക്കരവും അടുപ്പി.
Look at the victory and learn a lesson.
വേദവസ്തുവിൽ അത്തി യഹൂദനെ കാണിക്കുന്നു.
In the Bible the word fig tree stands for the Jewish people.
മൂന്ന് വൃക്ഷങ്ങളുണ്ട്. അത്തി, ഒലിവ്, മുന്തിരി.
There are three trees. One is the fig tree, other is the olive tree, other is the vine.
Atti yehudane rashtriya nilavarthe kaanikkunnu.
So fig tree stands for the political level of the Jewish people.
Mundri avare aanmiya sthriye kaanikkunnu.
And the vine shows their spiritual condition.
Olive avare margiya sthriye kaanikkunnu.
And olive shows their religious condition.
Angane rashtram ulavayi.
Thus the nation came into being.
Ee rendu lokamagayathavum devathinte plan nadanthu.
These two world wars were God's purpose.
അപ്പൊ അവരുടെ രാത്രി ഉണ്ടായി കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആലോചിക്കണം. രണ്ട് ദിവസം കഴിഞ്ഞ്, എനിക്കറിയാം നിങ്ങൾ ക്ഷീണമാണ്, രണ്ട് ദിവസം കഴിഞ്ഞ് ഇത് പറയാൻ പോയാൽ എനിക്ക് നാളെ പറയാൻ ഒക്കത്തില്ല. രണ്ട് ദിവസം കഴിഞ്ഞ് യുദ്ധമുണ്ടായി.
So just 2 days after the establishing of their kingdom they had to face a battle.
ഈജിപ്ത്, ജോർദാൻ, ഇറാഖ്, സിറിയ, ലബാനോൻ, ഇസ്രായേലുമായിട്ട് യുദ്ധം ആരംഭിച്ചു.
ഈജിപ്ത്, ജോർദാൻ, ഇസ്രായേൽ, ലബനോൻ, all these nations came together to start a battle against Israel.
ഒരു യുദ്ധത്തിന് ജയിക്കാനുള്ള കഴിവ് അവർക്കില്ലായിരുന്നു.
They were not able to face a battle.
ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചത് അന്ന് ദൈവം തമ്മിലാൻ തേനീച്ച കൂട് ഇളക്കി അറബികളെ ഓടിച്ചെന്നാണ്.
What I have read in a book is like this. That day the Lord brought in the honey bees and the honey bees ousted out all their enemies.
1949 ഫെബ്രുവരി മാസം ആ യുദ്ധം തീർന്നു.
That battle came to an end in February of 1949.
Palestine rashtram unda, Israel rashtram undayin shesham naal pradhana yuddham undayi.
I tell you there have happened 4 major battles after the establishment of the nation of Israel.
One 48 May maasam 16th thiyathi.
The first was in 1948 May 16.
Randamathu yuddham 1956 ഒക്ടോബർ മാസത്തിൽ.
The next was in the month of October in 1956.
സൂയസ് കനാലിലൂടെയുള്ള വഴി Egypt അടച്ചു കളഞ്ഞു.
Because Egyptians blocked the way through the Suez Canal.
ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും സഹായത്തോടു കൂടി ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചു.
With the help of Britain and France, Israel started the battle.
ഗാസയും ചൈനയുടെ നല്ലൊരു ഭാഗം പിടിച്ചുകൊണ്ട് അവർ യുദ്ധം നിർത്തി.
Catching a good part of Gaza and Sinai, they stopped the battle.
ഞങ്ങൾ പിടിച്ചെടുത്ത സ്ഥലത്ത് ഞങ്ങൾ പിന്മാറുകയല്ല എന്ന് പറഞ്ഞു.
They said, we will never move away from the place we got.
വീണ്ടും ഒരു 10 വർഷക്കാലം ഇങ്ങനെ തുടർന്നു.
Another 10 years continued.
1967 ഗലീല കടലിലെ കൃഷി സ്ഥലങ്ങളെ കുറിച്ച് സിറിയയുമായി ഇസ്രായേലിന് തർക്കമുണ്ടായി.
They had another battle in 1967 that is concerning the agriculture land in and around the Sea of Galilee.
അത് ഒരു യുദ്ധത്തിൽ,
that was with Syria.
അത് സിറിയയുമായി യുദ്ധം ആരംഭിച്ചു.
That was the battle with Syria.
ഈജിപ്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന അന്ന് നാസർ ആയിരുന്നു.
The Nasser was the president of Egypt in those days.
ഞാൻ ഇന്നും എന്ന പോലെ ഓർക്കുന്നു.
I remember it even as it is
today. ഈജിപ്തിന്റെ പ്രസിഡന്റ് നാസർ 83rd സങ്കീർത്തനം 4th വാക്യത്തിൽ പറയുന്നുണ്ട്.
In Psalms number 83 we have on the 4th verse we have a sentence like this. Nasser was almost quoting it.
Israel jadi or jadi ayirikadonam nam avare mudichu kalaga.
It is like this. Let us come and destroy Israel so they will not be a nation.
Nasser enda parnade Israel maatra antima yuddham.
So what did Nasser say? This is the ultimate final battle with Israel.
Israel's pere ഭൂപടത്തിൽ നിന്ന് മായ്ച്ചു കളയും.
He said, I will eliminate, I will remove the name Israel from the world map.
6 ദിവസത്തെ യുദ്ധം നടന്നു.
That battle lasted for 6 days.
6 ദിവസത്തെ യുദ്ധം ഗംഭീര യുദ്ധമായിരുന്നു.
That was miserable, terrible battle for 6 days.
ഇസ്രായേൽ ശക്തിയായി തിരിച്ചടിച്ചു.
Israel retaliated very strongly.
പുരാതന യെരൂശലേം മുഴുവൻ പിടിച്ചെടുത്തു.
And they were able to get back the entire ancient Jerusalem.
ഗോലാൻ പീഠഭൂമി മൊത്തം പിടിച്ചെടുത്തു.
And the plateau of Jordan they were able to get back.
സീനായ് ഉപദ്വീപ് പിടിച്ചെടുത്തു.
And the sub island of Sinai they got back.
ഞാൻ ആ യുദ്ധത്തെക്കുറിച്ച് ഒരു പുസ്തകത്തിൽ വായിച്ചിങ്ങനെയാണ്.
And I have read about the battle like this.
ഇസ്രായേൽ അറബികളുമായി യുദ്ധം ചെയ്യുമ്പോൾ സ്വർഗത്തിന് ഒരു കൈ താഴുകയും പൊങ്ങുകയും ചെയ്യുന്ന കാഴ്ച യഹൂദന്മാർ കണ്ടു എന്നാണ്.
The Jewish people as they were fighting with the Arabs, they saw a hand coming down from heaven and going up, coming down and going up.
ആകാശം മാറിപ്പോകും.
I tell you, the skies will go away.
ഭൂമി മാറിപ്പോകും.
The earth may move.
ദൈവത്തിന്റെ വചനത്തിന് ഒരു മാറ്റവും ഉണ്ടാകില്ല.
The word of God is unchangeable.
ലോകത്തിലുള്ള എല്ലാ രാഷ്ട്രങ്ങളും വിചാരിച്ചാൽ യഹൂദന്മാരെ തോൽപ്പിക്കാൻ സാധിക്കത്തില്ലെന്ന് ഇത് ദൈവത്തിന്റെ വചനത്തിൽ കൂടി ഞാൻ പ്രഖ്യാപിക്കുന്നു.
Because the word of God through which I am telling that even if all the nations in the world come together, they just cannot defeat the people of Israel. Look at the fig tree and learn a lesson.
അതിന്റെ കൊമ്പ് ഇളതായി ഇളവർത്തിരിക്കുന്നു.
Oh, its branches are sprouted and the leaves are flourishing.
ഇങ്ങനെയൊക്കെ 1973
in 1973
ഒക്ടോബർ മാസം 6th ശനിയാഴ്ച
on the 6th of October, that's a Saturday.
ഒരു കാര്യം പറയാൻ മറന്നുപോയി.
I forgot to tell you one thing.
ഈജിപ്തിൽ നാസർ പറഞ്ഞല്ലോ അന്തിമ യുദ്ധമാണ്.
നാസർ got told that it is the final battle.
ഇസ്രായേൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ നെക്സ്റ്റ് ഡേ 7th ദിവസം നാസർ resigned.
But on the 6th day Israel won the battle and the next day Nasser resigned.
അവനെ അവൻ ഇൻസൾട്ട് പോലെ ആയിരുന്നു.
So that was an insult to him.
അതിനുശേഷം അവരെല്ലാം അവിടെ പിടിച്ച് പിന്നെയും ഒരു പപ്പറ്റ് പോലെ അവനെ പിടിച്ചാക്കി വെച്ചു.
Again they caught him and made him a sort of leader.
കുറച്ച് ദിവസം കഴിഞ്ഞ് അവൻ ഹാർട്ട് അറ്റാക്ക് മരിച്ചു പോയി.
A couple of days later he had a heart attack and he died.
ഞാൻ സക്രിയാപ്രവചന ഒരു വാക്യം നിങ്ങളെ ഓർപ്പിക്കാം.
I remind you of a certain verse from the book of Zechariah.
ആ സക്രിയാപ്രവചനം 12th അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്.
In Zechariah chapter 12 we read like this.
അന്നാളിൽ ഇസ്രായേലിനെ ഞാൻ ഒരു ഭാരമുള്ള കല്ലാക്കി വെക്കും.
That day I will make Israel a heavy rock.
സക്രിയാപ്രവചനം 12th അധ്യായം രണ്ടും മൂന്നും വാക്യങ്ങൾ.
Zechariah 12:2-3.
ഞാൻ യെരൂശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമപാത്രമാക്കും.
I will make Jerusalem a matter of frustration for all the people around it.
മൂന്നാം വാക്യം
verses 3.
അന്നാൾ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള ഒരു കല്ലായി വെക്കും.
That day I will make Jerusalem a heavy rock for the people around it.
അവരെ ചുമക്കുന്നവരെല്ലാം മുറിവേക്കും.
Everyone that carries it will be severely wounded.
ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും.
All nations of the world shall come against it.
UNI വന്നിരിക്കുന്ന കൂടുതൽ പ്രശ്നം വന്നിരിക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചാണ്.
I told you most of the problems in UNR are concerning Israel.
എല്ലാവർക്കും ഒരു ഭാരമുള്ള കല്ലാണ് ഇസ്രായേൽ.
Israel is a heavy rock for everyone.
അറബികൾക്ക് എല്ലാവരും പരിഭ്രമപാത്രമാണ്.
It's a matter of frustration for all the Arabs around it.
1973 ഒക്ടോബർ മാസം 6th ശനിയാഴ്ച.
In 1973 on the day of Saturday, that was the 6th of October.
ഈജിപ്തിൽ സൈന്യങ്ങൾ ആരും അറിയാതെ സീനായ് മലയുടെ മുകളിൽ കയറി.
വെരി സീക്രട്ടലി ദി ഫോഴ്സസ് ഫ്രം ഈജിപ്ത് റീച്ച് ദി ടോപ്പ് ഓഫ് മൗണ്ട് സൈനായ്.
സിറിയ ഗോലാൻ കുന്നുകളിൽ വലിയൊരു ടാങ്കി ഭൂമത്തെയാണ് നിരത്തി.
And Syria established large battalions of tanks in the around the mountains of Golan.
വടക്കും കിഴക്കും യുദ്ധം ആരംഭിച്ചു.
They happened battle in the east as well as in the north.
ആകാശ സമുദ്രത്തിൽ യുദ്ധം ആരംഭിച്ചു.
They happened battle in the sky as well as on the sea.
ഒക്ടോബർ മാസം 10-ാം തീയതി ആയപ്പോൾ ഇറാഖ് തന്റെ സൈന്യത്തെ അയച്ചു.
On the 10th of October, Iraq also sent their forces.
ഏറ്റോൾപ്പ ഉൾപ്പെടെ അനേക രാഷ്ട്രങ്ങൾ രോഷം പ്രകടിപ്പിച്ചു.
So many nations joined it, even including Ethiopia.
ജോർദാനും സൗദി അറേബ്യയും യുദ്ധത്തിൽ ഏർപ്പെട്ടു.
Jordan and Saudi Arabia also joined it.
നാല് ദിവസം ഇസ്രായേലിന് കനത്ത പ്രകടിപ്പിച്ചു.
And Israel had to face heavy blow for first 4 days.
ഇസ്രായേൽ അറിഞ്ഞില്ല.
They did not know that.
യുദ്ധത്തിൽ ഞെട്ടി ഉണർന്നു ഇസ്രായേൽ.
They just woke up in the middle of the battle.
ശക്തിയായി തിരിച്ചടിക്കാൻ തുടങ്ങി.
And they began to fight back strongly.
അവർ ഗോലാൻ പീഠഭൂമി പീഠഭൂമിയിൽ കൂടെ സിറിയൻ സൈന്യങ്ങളെ ഭേദിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങി.
And they began to scatter the Syrian forces through the plateau of Jordan.
നിങ്ങൾ ഉറങ്ങരുത്.
Don't sleep.
ഇത് കേക്ക്.
Listen to it.
സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിന് 40 കിലോമീറ്റർ വരെ ഇസ്രായേൽ സൈന്യം കടന്നിരുന്നു.
And the people the Israel soldiers reached just 40 miles away from Damascus, the capital of of Syria.
ഡമാസ്കസ് 40 കിലോമീറ്റർ. അത് ഒരു ഭാഗം സുയസ് കനാൽ മുറിച്ചു കടന്നു.
And another part of the soldiers, they crossed the Suez Canal.
കൈറോ റോഡിൽ കയറി.
They reached Cairo.
കൈറോ റോഡിൽ നിലയുറപ്പിച്ചു.
And they stood on the road of road to Cairo.
ശത്രുക്കളെ നിശേഷം അവർ പരാജയപ്പെടുത്തി.
And they began to devastate their enemies.
അപകടം എന്ന് മനസ്സിലായപ്പോൾ റഷ്യയും അമേരിക്കയും സ്ഥലത്തെത്തി.
Seeing the danger, Russia and America came forward.
ഒരു സന്ധിയോടെ ഒപ്പുവെച്ചു.
So another treaty was made.
ഇപ്പോഴുള്ള പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്.
Even now there is problem.
ആരെല്ലാം വിചാരിച്ചാൽ ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ ഒക്കത്തില്ല.
Whoever may think, but nobody can destroy Israel.
ദൈവത്തിന്റെ വചനത്തിലെ പ്രവചനമാണത്.
That is a prophecy in the word of God.
ഞാൻ അവരെ മടക്കി വരുത്തി.
I brought them back.
ഇത് അത്തി തളർത്തിരിക്കുന്നു.
Now the victory is flourishing.
അനേക യുദ്ധ കൊടുങ്കാറ്റുകളെ അതിജീവിച്ചുകൊണ്ട് ഭൂലോകത്തിന്റെ മധ്യത്തിൽ ഈ അത്തിവൃക്ഷം പച്ചപിടിച്ചു നിൽക്കുന്നു.
Surviving so many battles, so many trumpets of battle in the middle of the earth, this fig tree, that is the people of Israel, they grow flourishing.
എനിക്ക് പല കാര്യങ്ങളും പറയാനുണ്ടായിരുന്നു.
I got still more things to tell you.
സമയമില്ല.
No time.
ഞാൻ ഇവിടെ നിർത്തുകയാണ്.
I'm going to stop now.
ഞാൻ ഒരു കാര്യം പറയട്ടെ.
Tell you one thing.
ഇതൊക്കെ കാണുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്?
When you see all these things, what is going to happen?
നമ്മൾ മത്തായി സുവിശേഷം 22-ാം തീയതി വായിച്ച പോലെ.
In Matthew 24 we read,
അവന്റെ വരവ് ആസന്നമായി.
His coming is at hand.
കരങ്ങൾ ഉയർത്തി കർത്താവിനെ
സ്തുതിക്കുക. Let us raise our hands and praise God.
ദൈവമക്കളെ അത്തി തളർത്തിരിക്കുന്നു.
I tell you, the victory